ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
சனாதன தவிரமே தோகாசே தாத்தியேதி கஷ்டி தத்தம் கிஞ்சம் பிராண ஏஜதி நசுத்தம் மகன்பயம் வஜ்ரமுதம் யேதன்விதுரமே அக்னிஸ்தபதி யாத்தபதி சூரிய ஹயாதிந்திரஸ்ச வாயுஸ்ச யுர்தாவதி பஞ்சமஹ இஹசித் அசகத் போத்தம் ப்ராக்ஷரீரஸ்ய விஸ்ரஸஹ தத சர்கேஷு லோகேஷு சரீரத்வாய கல்பதே தாதர்சே ததாத்மனி யதா ஸ்வப்னே ததா பிதர்லோகே யதாப்ஸு பரீவததிருஷே ததா கந்தர்வலோகே ஆயாத பயோரிவ ப்ரஹ்மலோகே இந்திரியாணாம் ப்ருதக் பாவம் தயாஸ்தமயோசயத் ப்ருதக் உற்பத்தியமானானாம் த்வாதீரோ ந சோசதி இந்திரியேப்யப் பரம் மனோ மனச சத்வமுத்தமம் சத்வாத் அதி மகானாத்மா மகதோ வியக்தம் உத்தமம் அவ்யக்தாத்து பரப்புருஷோ வியாபகோ லிங்க ஏவச யம் ஜ்ஞாத்வா முச்சதே ஜந்தோ தத்தும் ஜகச்சதி ந சம்த்ருஷே திஷ்டதி ரூபமஸ்ய ந சக்ஷுஷா பஶ்யதி கஷ்சனேனம் ஹ்ருதா மனீஷா மனசாபிக்ருத்ய ஏதத் விதுரமிருதாஸ்தே பவந்தி யதா பஞ்சாவதிஷ்டந்தே ஞானானி மனசா ஸஹ புத்திஶ்ச ந விசேஷ்டதி மாஹு பரமாம் கிரிம் தாம் யோகமிதி மன்யந்தே கிராம் இந்திரிய தாரணாம் அப்ரமத்தஸ்ததா பவதி யோகோ ஹி ப்ரபவாப்யயோ நைவ வாசா ந மனசா ப்ராப்தம் சக்யுஹ ந சக்ஷுஷா அஸ்தீதி ப்ருவதோன்யத்ர கதம் தத்வலப்யதே அஸ்தீத்யேவோபலப்தவ்யா தத்வபாவேன சோபயோஹ அஸ்தீத்யேவோபலப்தஸ்ய தத்வபாவ ப்ரசீததி யதா ஸர்வே ப்ரமுச்யந்தே மா ஹ்யேஷு ஹ்ருதி ஸ்ருதாஹ அத மர்த்யோ மிருதோ பவதி த்ர ப்ரஹ்ம சமஸ்னுதே யதா ஸர்வே ப்ரபித்யந்தே ஹ்யேஷேஹ க்ரந்தயஹ அத மர்த்யோ மிருதோ பவதி யதா வத்யனுசாஸனம் சதம் ஜயேகால ஹ்ருதயஸ்ய நாட்யா தாஸாம் மூர்தானம் அபின்யஸ்ருதைகா தயோர்த்வமாயன் அமிர்தத்வமேதி விஷ்வம் அன்யா உத்க்ரமணே பவந்தி அங்குஷ்ட மாத்ர புருஷோந்தராத்மா சதா ஜனானாம் ஹ்ருதயே சந்நிவிஷ்டஹ தம் ஸ்வாத் ஸரீராத் ப்ரவ்ரஹே ஜாதிவேஷீ காம் தைரேணா தம் வித்யாத் சுக்ரம் தம் வித்யாத் சுக்ரம் அமிர்தமிதி மிருத்தி ப்ரோக்தாம் நசிகேதோதலப்த்வா வித்யாம் ஏதாம் யோக விதிம் ஜக்ருஷ்ணம் ப்ரஹ்ம ப்ராப்தோ விரஜோ போத் விமுர்த்யோ அன்யோப்யேவம் யோ விதத்யாத்மமேவா. ஒரு சோத்யம், ஒரு ஜீவன் அனுபவிக்கின்ற பிரபஞ்சம், ஆ ஜீவன் மாத்திரம் பூர்வசம்ஸ்காரத்தின் விஜம்பணமானோ அதோ விஷ்டி சம்ஸ்காரத்தில் உட்படாத்த காரியங்களும் அனுபவத்தின் விஷயமாகுண்டோ? ஈ விஷயத்தில் அத்வைத தரிசனத்தின் முக்கியமாய வீஷணம் எந்தான்? இது நம்ம முன்பு சர்ச்சையிட்டுள்ள காரியமாக. அத்வைதங்களோட முக்கிய அபிப்பிராயம் எந்தான்? முக்கிய அபிப்பிராயம் சிருஷ்டி ஜீவன் தான் சிருஷ்டியான பிரபஞ்சம் என்ன. ஜீவன் தான் சிருஷ்டிக்கிறதான பிரபஞ்சம். அதுவிட சோதிச்சிருக்கிற ஒரு காரியம் ஆ ஜீவன் பூர்வசம்ஸ்காரத்தின் ஃபலமானோ என்ன. அப்போ ஜீவன் பூர்வசம்ஸ்காரத்தின் ஃபலம் என்பயுண்டு. பஷே அது முக்கிய அத்வைத சித்தாந்தம் அல்ல. அத்வைதத்தின் முக்கிய சித்தாந்தம் அனுசரிச்சு சம்ஸ்காரம் அது காரணமல்ல. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മുഖ്യ സിദ്ധാന്തം അനുസരിച്ചിട്ട് ജീവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന കാരണം അവന്റെ സംസ്കാരമുണ്ട്. ഈ സംസ്കാരമാണ് അതുകൊണ്ട് ജീവൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതും അദ്വൈതം തന്നെ. ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തെ ജീവൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നതും അദ്വൈതം തന്നെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം, മുഖ്യമായ സിദ്ധാന്തം വേദാന്തത്തിന്, അദ്വൈതത്തിന് ഈ ഒരു മുഖ്യമായ സിദ്ധാന്തം, ഗുണമായ സിദ്ധാന്തം എന്നെല്ലാം പറഞ്ഞ് ഈ സിദ്ധാന്തങ്ങളെ വേർതിരിക്കുന്നത് ആ സിദ്ധാന്തങ്ങളുടെ മേന്മകളനുസരിച്ചല്ല. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിന് അദ്വൈതത്തിന്റെ ഭാഷയിൽ പ്രക്രിയ എന്ന് പറയും, വിചാരരീതി. വിചാരരീതികളുടെ മേന്മയനുസരിച്ചല്ല പറയുന്നത്, മറിച്ച് അധികാരി ഭേദമനുസരിച്ചാണ് ഈ പ്രക്രിയയിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഇത് ഒരു മികച്ച പ്രക്രിയ അങ്ങനെയൊന്നില്ല. പക്ഷെ അധികാരികളിൽ വ്യത്യാസമുണ്ട്, ഉത്തമാധികാരികളുണ്ട്. ആ ഉത്തമന്മാരിൽ തന്നെ ഭേദങ്ങളുണ്ട്, മധ്യമാധികാരി, കനിഷ്ഠാധികാരി എന്നിങ്ങനെ പറയുന്നു. അതിൽ ഉത്തമാധികാരി എന്ന് പറയുമ്പോൾ വളരെ പരിഭാഗം, അന്ധകരണത്തിന് പരിഭാഗം വന്നിട്ടുള്ള അധികാരികൾ, അവരെ സംബന്ധിച്ച് പറയുന്നതാണ്, അവർക്ക് വേണ്ടി പറയുന്ന, അവർക്ക് മാത്രം മനസ്സിലാകുന്ന ആ പ്രക്രിയ വിചാര രീതിയാണ് നമ്മളിവിടെ ഉത്തമമായ, മുഖ്യമായ എന്ന് പറയുന്നത്. ആ ഏറ്റവും മുഖ്യമായ സിദ്ധാന്തമനുസരിച്ച് ഈ പ്രപഞ്ചം ജീവന്റെ സൃഷ്ടി തന്നെ, ആ സൃഷ്ടിക്ക് പൂർവ്വ സംസ്കാരമോ ഒന്നും കാരണമായി പറയാൻ പറ്റത്തില്ല. പിന്നെ എന്താ അതിന് കാരണം പറയുന്നത്? അതിന് പറയാൻ ഒരു വാക്കേ ഉള്ളൂ, മായ. അവിടെ പൂർവ്വവും പരവും ഒന്നുമില്ല, മായ മാത്രം ഇതം സർവം. അത് ഇന്ദ്രജാലത്തെ പോലെ സൃഷ്ടി അനുഭവിക്കുന്നു ജീവൻ. അതിൽ കാര്യകാരണ ബന്ധമില്ല, പൂർവാവര ബന്ധമില്ല. സ്വപ്നം പോലെ, സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന വിഷയങ്ങൾക്ക്, സംഭവങ്ങൾക്ക് പരസ്പര കാര്യകാരണ ബന്ധമൊന്നും കൽപ്പിക്കാനില്ല, ഉണ്ടെന്ന് തോന്നും, അതൊന്നും നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ജീവന്റെ മനോസൃഷ്ടമായ ഈ പ്രപഞ്ചാനുഭവത്തിൽ പൂർവാപരഭാവം, കാര്യകാരണഭാവം ഇതെല്ലാം വെറും കൽപ്പനകൾ മാത്രം, അതിനൊന്നും യാതൊരു വാസ്തവികത്വമില്ല, ഒരു നിയമവുമില്ല. ഇന്ദ്രജാലം പോലെ ഇതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. സംസ്കാരം കാരണമെന്ന് പറയണമെങ്കിൽ പൂർവ്വജന്മം വേണം, അനുഭവങ്ങൾ ഉണ്ടാകണം, അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകണം, ആ സംസ്കാരത്തിൽ നിന്ന് പിന്നെ അടുത്ത ജന്മം ഉണ്ടാകണം. മുഖ്യമായ ശൈലിയിൽ ഇതൊന്നുമില്ല. എന്തിന്? അനേക ജീവന്മാർ പോലുമില്ല, ഏകനായ ജീവൻ. ആ ജീവന്റെ കൽപ്പനകളാണ് സർവവും. അതായത് ഇവിടെ മുഖ്യമായ വീക്ഷണം എന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഏകജീവൻ, ആ ജീവന്റെ കൽപ്പനയാണത്. അവിടെ കാര്യകാരണഭാവങ്ങൾ, പൂർവാപരഭാവങ്ങളൊന്നുമില്ല. ഒരു ക്ഷണത്തിൽ സർവവും ഇങ്ങനെ ഇന്ദ്രജാലം പോലെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷണം, ആ ക്ഷണം മാത്രമേ ഉള്ളൂ കാലത്തിൽ. പൂർവവർത്തമാന ഭാവങ്ങളൊന്നുമില്ല. അതാണ് മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത്. അജാതവാദം എന്നും പറയും. മണ്ഡുക്യ കാരികയിലും മറ്റും വിശദീകരിക്കുന്ന അജാതവാദമാണ്. സൃഷ്ടി സ്ഥിതി ലയങ്ങളെ അവിടെ അംഗീകരിക്കുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സൃഷ്ടി സ്ഥിതി ലയങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഉത്പത്തിയില്ല വസ്തുക്കൾക്ക്, ഉണ്ടെങ്കിലല്ലേ സ്ഥിതിയുള്ളു, അതുകൊണ്ട് തന്നെ നാശമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കുറച്ച്. അതായത് അതാണ് പറഞ്ഞത്, ഉത്തമന്മാരായ അധികാരികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നു, അതാണ് അതിന്റെ ശ്രേഷ്ഠം. ഇനി അത് കഴിഞ്ഞ് അതിനെ തന്നെ കുറച്ചുകൂടി ലഘുവാക്കി പറയുന്നതാണ്, അനേക ജീവന്മാരുണ്ട്, അനേക അജ്ഞാനങ്ങളുണ്ട്, ഓരോ ജീവനും പൂർവവാസന അനുസരിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അപ്പൊ ആ ജീവന്റെ സംസ്കാരമാണ്, ആ ജീവന്റെ സംസ്കാരം മറ്റ് ജീവന്മാരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ അനേക ജീവന്മാരുടെ സംസ്കാരങ്ങൾക്ക് ഒരു പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ ജീവന്മാരുടെ ഈ ജീവസൃഷ്ടി ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്നു. അത് മറ്റൊരു കാഴ്ചപ്പാട്. അവിടെ അനേക ജീവന്മാരെ സ്വീകരിക്കുന്നു. ഇനി വേറൊരു കാഴ്ചപ്പാടനുസരിച്ച് പ്രപഞ്ചം ജീവസൃഷ്ടിയല്ല, ഈശ്വരസൃഷ്ടമാണ്. ഈശ്വരസൃഷ്ടമായ ആ പ്രപഞ്ചത്തെ ജീവൻ കാണുന്നു, അനുഭവിക്കുന്നു. അതിൽ ജീവൻ ആ ജീവന്റേതായ സംഭാവനകൾ അതിൽ കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നു. ഇതും അദ്വൈതത്തിന്റെ ഒരു വിചാര രീതിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രക്രിയകൾ അദ്വൈതികൾക്ക് സമ്മതമാണ്. അതുകൊണ്ട് ജീവന്റെ മാത്രം സൃഷ്ടിയാണ് എന്നുള്ളതും അദ്വൈത സിദ്ധാന്തം തന്നെ. അടുത്ത് വേറെ ചോദ്യമാണ്, അഷ്ടാംഗയോഗ അനുഷ്ഠാനത്തിലൂടെ ജ്ഞാനം സ്വാഭാവികമായി തന്നെ വിചാരത്തിന്റെ അപേക്ഷയില്ലാതെ പ്രകാശിക്കാമോ? അഷ്ടാംഗയോഗത്തിനും ശ്രവണം മനനം നിധ്യാസനം മൂന്നും ഉണ്ട്. വിചാരത്തിന്റെ അപേക്ഷയില്ലാതെ എന്നുള്ളതല്ല, വിചാരം അവിടെ ആവശ്യമായി പറയുന്നുണ്ട്. അദ്വൈതവും അഷ്ടാംഗയോഗികളും തമ്മിൽ പറയുന്ന വ്യത്യാസം, അഷ്ടാംഗയോഗി പറയുന്നത് ഈ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ വിവേകഖ്യാതി ഉണ്ടാകുന്നതാണ്. അതിന് ശ്രവണ മനന നിധ്യാസനങ്ങൾ കാരണമായി യോഗത്തിൽ സ്വീകരിക്കുന്നുണ്ട്. വേദാന്തി പറയുന്നത് എന്താണ്? ജ്ഞാനം ഉണ്ടാകുന്നത് മുഖ്യ കാരണമായിരിക്കുന്നത് ഉപനിഷത് വാക്യമാണ്. മഹാവാക്യങ്ങളുടെ ശ്രവണം, ആ മഹാവാക്യങ്ങൾ തന്നെയാണ് അതിന് സാക്ഷാത് കാരണമായിരിക്കുന്നത്. അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ് അദ്വൈതിയുടെ പക്ഷം. അതേസമയം യോഗി പറയുന്നതല്ല, ഈ അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ ശ്രവണവും മനനവും അതിന് സഹായകമാണ്. ഈ പരിശീലനത്തിലൂടെ വിവേകഖ്യാതി ഉണ്ടാകുന്നു എന്നാണ് യോഗി പറയുന്നത്. മുഖ്യ കാരണമായിട്ട് ഉപനിഷത്ത് വാക്യങ്ങളെ അവർ സ്വീകരിക്കുന്നില്ല. ജ്ഞാനത്തിനും വ്യത്യാസമാണ്. ജ്ഞാനത്തെ സംബന്ധിച്ച് യോഗി പറയുന്നത് പ്രകൃതി പുരുഷ വിവേകം, അതിന് വിവേകഖ്യാതി എന്ന് പറയുന്നു. അതാണ് യോഗി പറയുന്ന ജ്ഞാനം. അദ്വൈതി പറയുന്ന എന്താണ്? ജീവാത്മ പരമാത്മ ഏകത്വ ജ്ഞാനം, ജീവനും പരനും ഒന്ന് തന്നെ എന്നുള്ള ജ്ഞാനം. ഇത്തരത്തിലൊക്കെയുള്ള സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ യോഗ ദർശനം അദ്വൈത ദർശനത്തെ അംഗീകരിക്കാത്തത് എന്താണ്? പല കാരണങ്ങളുണ്ട്. യോഗദർശനം ദ്വൈതമാണ്. അദ്വൈത ദർശനം പേരുകൊണ്ട് തന്നെ അറിയാം, അദ്വൈതമാണ്. ജീവാത്മ പരമാത്മ ഏകത്വത്തെ അദ്വൈതത്തിൽ പറയുന്നു, യോഗത്തിൽ അത് പറയുന്നില്ല. അദ്വൈതിയുടെ പ്രപഞ്ചമിഥ്യാത്വവാദം അതിനെ യോഗി അംഗീകരിക്കുന്നില്ല. ഒരു കാരണവശാൽ യോഗശാസ്ത്രം സാംഖ്യ സിദ്ധാന്തത്തെയാണ് പിന്തുടരുന്നത്. കപിലന്റെ സാംഖ്യ മതമാണ് യോഗികളുടെ തത്വശാസ്ത്രം. അവിടെ പ്രകൃതിയും പുരുഷനും സത്യമാണ്. പ്രകൃതി പുരുഷന്റെ സംയോഗം, അതാണ് സംസാരം, ബന്ധനം. അതിൽ നിന്നുള്ള വിയോഗം, അതാണ് മോക്ഷം. ഇവിടെ സംസാരം എന്ന് പറയുന്നത് കൽപ്പന മാത്രം, അതിന് യാതൊരു സത്യത്വമില്ല, വെറും ഒരു കൽപ്പന മാത്രം അദ്വൈതിക്ക്. ഇത്തരത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യോഗികൾ ആത്മാക്കളെ, അനന്ത ആത്മാക്കളെ സ്വീകരിക്കുന്നു. അദ്വൈതത്തിൽ ആത്മാവ് ഏകം. അങ്ങനെ ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. ചോദിക്കുന്ന പരമമായ അനുഭവത്തിലെത്തിയ ആചാര്യന്മാർ വിഭിന്നവും വിരുദ്ധവുമായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ, അത് ഇതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വൈരുദ്ധ്യം, വിരോധം, ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ്, ആചാര്യന്മാരുടെ മനസ്സിലല്ല. നമ്മളിലാണ് ഈ വിരോധാഭാസങ്ങളെല്ലാം ഉള്ളത്. ഇത് ശ്രോതാക്കൾ ദാർശനികകാരന്മാര് അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം ആവശ്യമാണ്. യോഗവും അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും സർവവും ആവശ്യമാണ്. കാരണം ജീവൻ വിഭിന്ന വാസനകളോടുകൂടിയിരിക്കുന്നു. അപ്പം അവരവരുടെ വാസനയ്ക്കനുസരിച്ച് ഉള്ളതേ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ചിലർക്ക് യോഗം വേണം, ചിലർക്ക് അദ്വൈതം വേണം, ചിലർക്ക് എല്ലാത്തിനെയും സമമായി ഉൾക്കൊള്ളാൻ പറ്റും. ഇങ്ങനെ ജീവന്റെ വാസന വൈചിത്രം അനുസരിച്ച് ആചാര്യന്മാര് കപിലനും കണാദനും പതഞ്ജലിയും വ്യാസനും ജൈമിനിയും എത്രയോ ആചാര്യന്മാർ, ഇവരെല്ലാം വിഭിന്ന ദർശനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളിന് അതിന് നിഷ്ഠയുണ്ടാകും. നിഷ്ഠയുണ്ടാകുന്നതിന് വേണ്ടി, അതിനെ ദൃഢപ്പെടുത്താൻ വേണ്ടി, അതിന് വിപരീതമായി വരുന്ന ദർശനങ്ങളെ അവർ ഖണ്ഡിക്കും. അതൊന്നിന് നിഷ്ഠയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒന്നുമില്ലാതെവരല്ല, ഏതെങ്കിലും ഒന്നിനോട് താല്പര്യം വരുന്നു, കുറച്ചു കാലം അതിൽ പ്രവർത്തിക്കും, പിന്നെ അതിന്റെ മറ്റൊന്നും തോന്നും. ഇങ്ങനെ മനസ്സ് മാറി മാറി പോകാതിരിക്കാൻ വേണ്ടി, ഒന്നിന് ദൃഢത വരുത്താൻ വേണ്ടി മറ്റൊന്നിനെ ഖണ്ഡിക്കുന്നു. അപ്പം വേറെന്തിനെ നിഷേധിക്കാൻ വേണ്ടി നിഷേധിക്കുകയല്ല. ഏറ്റവും വലിയ ഖണ്ഡനം നടത്തിയ ആളാണ് ശങ്കരാചാര്യൻ. ശങ്കരാചാര്യന് ബ്രഹ്മസൂത്രത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ അദ്വൈതികളുടെ ഖണ്ഡനം. അദ്വൈത മാർഗത്തിലാണ് ഒരാൾ സഞ്ചരിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിനുള്ള വാസന ഉണ്ടെങ്കിൽ ഒരാൾ അതിലേക്ക് പ്രവർത്തിക്കും. അപ്പൊ വാസന കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളിനും മനസ്സിൽ വികല്പങ്ങൾ ഉണ്ടാകാം, ഇത് ശരിയാണോ എന്ന സംശയം വരാം, അപ്പൊ മറ്റു മാർഗങ്ങളിലേക്ക് പോവും. അങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഏതെങ്കിലും ഒന്നിൽ നിൽക്കണം മനസ്സ്. അപ്പൊ മറ്റുള്ളതിനെയൊക്കെ ഖണ്ഡിക്കും, ഇതാണ് എന്ന് സമർത്ഥിക്കും. ഇത് ആർക്കും ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്, അതാണ് എല്ലാ ദാർശനികന്മാരും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഭഗവത്ഗീത തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം സാധനാമാർഗങ്ങളെ എന്തെല്ലാം തത്വങ്ങളെ അതിന് ഉപദേശിക്കുന്നു. ഉപദേശിക്കുന്നവരുടെ മനസ്സിൽ വൈരുദ്ധ്യം ഉള്ളതുകൊണ്ടല്ല, കേൾക്കുന്നവരുടെ മനസ്സിൽ വൈരുദ്ധ്യമുണ്ട്. അധികാര ഭേദം കൊണ്ട് ഉപദേശ ഭേദം വരുന്നു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ആവശ്യമാണ്. ഇതിനെല്ലാം പറ്റിയ അനന്ത ജീവന്മാരും ഉണ്ട്, ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ട്. ആസ്തികന്മാരും ഉള്ളതുപോലെ തന്നെ നാസ്തികന്മാരും ഉണ്ട്. നാസ്തികന്മാർക്ക് വേണ്ടിയുള്ള ദർശനവുമുണ്ട്, ചാർവാക ദർശനം പോലെയുള്ള. ഇതിനെല്ലാം നിഷേധിക്കുന്നതാണ്, ചിലർക്ക് അതാണ് പറ്റിയത്. ഇതെല്ലാം സമമായി കാണുന്ന ഒരു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. പക്ഷെ തന്റെ ശിഷ്യന് നിഷ്ഠയുണ്ടാക്കുന്നതിന് വേണ്ടി മറ്റതിനൊക്കെ നിഷേധിക്കുന്നത്, അത് ശിഷ്യന്റെ നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്, മറ്റേതെങ്കിലും ഒരു ദർശനത്തിനോടുള്ള വിരോധം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ എന്താണ്, ഈ അനുഭവത്തിലുള്ള ആചാര്യന്മാർക്ക് അങ്ങനെ വിരുദ്ധമായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ താല്പര്യം. അതുകൊണ്ട് അതിൽ വിരോധമൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്, അതല്ല എന്നർത്ഥം. ചോദ്യം ഉറച്ചു വായിക്കരുതെന്നാണ്, എന്തായാലും ഉറച്ചു വായിക്കുന്നില്ല. പക്ഷെ ഉത്തരം പറയുമ്പോൾ ചോദ്യം അതിൽ കൂടി വരും, അത് ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ നമ്മുടെ ഈ ചർച്ച, ഇവിടെ തുടർന്ന് വരുന്ന ചർച്ച ഈ ശ്രോതാവിനെ ഒരു വലിയ കൺഫ്യൂഷനിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ചോദ്യമല്ല, ചോദ്യമാണെന്നാലും തെറ്റിദ്ധരിക്കരുത്. അതായത് ഈ സ്വാതന്ത്ര്യം, ബാഹ്യ സ്വാതന്ത്ര്യം വേണ്ടെന്നാണ്. ഒരു സാധകന്റെ ജീവിതത്തിൽ ബാഹ്യമായ സ്വാതന്ത്ര്യം അത് വേണ്ടെന്നാണ്. ഇത് ചോദ്യം വരാതെ എങ്ങനെ ഉത്തരം പറയും? ചോദ്യം അറിയാതെ ഞാൻ പറഞ്ഞു പോകുന്നെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല, മനഃപൂർവ്വം പറയുകയല്ല. അപ്പൊ ബാഹ്യമായ സ്വാതന്ത്ര്യം, അപ്പൊ ബാഹ്യമായ സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആശ്രമത്തിൽ അന്തേവാസികൾക്ക് വച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളാണോ അസ്വാതന്ത്ര്യം? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേ സ്വന്തം ജീവിതത്തിൽ, അതായത് നിരങ്കുശമായ ഒരു ജീവിതം, അതാണ് സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് ഉപേക്ഷിക്കുന്നത്. സമൂഹത്തിന് സാമൂഹ്യ നിയമങ്ങളുണ്ട്, സദാചാര നിയമങ്ങളുണ്ട്, വ്യക്തി സ്വയം പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്നാണ് കരുതുന്നതെങ്കിൽ അത് ആരോഗ്യത്തെ കേടാക്കുന്ന ഒരു ചിന്താഗതിയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളോടുകൂടിയേ ഉള്ളൂ, അല്ലാതെ സ്വാതന്ത്ര്യമില്ല. സമൂഹത്തിന്റെ നിയമങ്ങൾ, വ്യക്തിപരമായി നമ്മൾ കൽപ്പിക്കുന്ന നിയമങ്ങൾ, ചുറ്റുപാടുകളിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, ഇതെല്ലാം വരും. ഈ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യമേ ഒരാൾക്ക് സാധ്യമാവും. അപ്പൊ ആ അസ്വാതന്ത്ര്യം, അതായത് ഒരു സാധകനാണെങ്കിൽ അയാളുടെ സാധനയുടെ പുരോഗതിക്ക് തടസ്സമായി വരുന്ന ബന്ധനങ്ങൾ പാടില്ല. അയാളുടെ സാധനയെ സഹായിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അത് വേണ്ടതാണ്. അത് എത്രമാത്രം, എവിടെ, എങ്ങനെ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് അത് വ്യക്തിനിഷ്ഠമായി ചുറ്റുപാടുകൾക്കൊക്കെ അനുസരിച്ചിട്ടാണ്. എന്തായാലും സർവതന്ത്ര സ്വതന്ത്രത എന്ന് പറയുന്നത് അത് മാനസികമായ ഒരവസ്ഥയാണ്, ബാഹ്യമായ സ്വാതന്ത്ര്യമല്ല. മുക്തന്മാരുടെ മാനസികാവസ്ഥയാണ് സർവതന്ത്ര സ്വാതന്ത്ര്യം. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ബാഹ്യമായ യാതൊരു തരത്തിലുള്ള നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല എന്നല്ല. അപ്പൊ മനുഷ്യ ശരീരത്തോടുകൂടി ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ബാഹ്യ പരിമിതികൾ വരും, ബാഹ്യമായ അസ്വാതന്ത്ര്യങ്ങൾ വരും. അതൊഴിവാക്കാൻ ആർക്ക് സാധ്യമല്ല? ശരീരമായിരിക്കുന്ന ഒരാൾക്ക് സാധ്യമേ അല്ല, ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരാൾക്ക് സാധ്യം. കാരണം ശരീരം തന്നെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാണ്, അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പൊ ആ ശരീരം സൃഷ്ടിക്കുന്ന ഒരു അസ്വാതന്ത്ര്യം അത് ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധ്യമല്ല. വലിയ യോഗാഭ്യാസങ്ങളിലൂടെ അണിമാതി ഐശ്വര്യങ്ങളെല്ലാം നേടിയാൽ പോലും ശരീരമുണ്ടോ അതിൻ്റെതായ ഒരു പരിമിതി വരും. അതുകൊണ്ടാണ് ശരീരത്തോടുകൂടിയ ഒരു പൂർണ്ണത അത് അസാധ്യമാണെന്ന് ശാസ്ത്രങ്ങളിലും മറ്റും പറയുന്നത്. കാരണം ശരീരം എന്ന് പറയുന്ന പരിച്ഛിന്നമാണ്. ആ ശരീരത്തോട് കൂടിയ ഒരു പൂർണ്ണത അത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അപ്പൊ ബാഹ്യമായ അസ്വാതന്ത്ര്യം ഏത് തലം വരെ പോയാലും ഉണ്ടായിരിക്കും അവിടെ. വിശപ്പ്, ദാഹം, ശ്വസനം, വ്യാപാരം തുടങ്ങിയ ശാരീരിക ധർമ്മങ്ങൾ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെതായ അസ്വാതന്ത്ര്യങ്ങൾ വരും. സർവതന്ത്രസ്വതന്ത്രനായ മുക്തപുരുഷനും അതിൻ്റെതായ അപൂർണതകളും വരും, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അവരെക്കുറിച്ചല്ല, നമ്മളെക്കുറിച്ചാണ്. സാധനാമാർഗത്തിൽ ഒരാളെ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ഏതുവരെ ആകാം, അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് തന്നെ യോഗത്തെ തന്നെ യമ, നിയമം എന്നെല്ലാം പറയുന്നത്. അവിടെ നിയമം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ നിയമം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണോ ബന്ധനമാണോ, അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു ബന്ധനമാണ്. അപ്പൊ അത്തരം ബന്ധനങ്ങൾ കൂടിയേ തീരും. ഇല്ലെങ്കിൽ സാധാരണ മാർഗത്തിൽ ഒരാൾക്ക് പുരോഗമിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാധനാമാർഗത്തിൽ പുരോഗമിക്കുന്നതിനും നമുക്കവിടെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. ആ നിയമങ്ങൾ ഒരാൾ ബന്ധനമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ബന്ധനം തന്നെ, പക്ഷെ അത് കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയും, അതൊരു തരത്തിലുള്ള ബന്ധനമാണ്. ഇന്ദ്രിയങ്ങൾ സ്വേച്ഛയ പ്രവർത്തിക്കാൻ കൊള്ളുന്നില്ല, അത് അസ്വാതന്ത്ര്യമാണ്. അത്തരം അസ്വാതന്ത്ര്യങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റൂ, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആധ്യാത്മികമായ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരാൾ സാധനയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്ന ജീവിത നിയന്ത്രണങ്ങൾ, സദാചാര നിഷ്ഠ, ഇതെല്ലാം ഇതിനെല്ലാം ഒരു അസ്വാതന്ത്ര്യമായി ഒരാൾ കാണുന്നെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചേ പറ്റും, അല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് സാധനത്തിന് നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ ആവശ്യമാണെന്നാണ് ആചാര്യന്മാരും ശാസ്ത്രങ്ങളും എല്ലാം പറയുന്നത്.